നമസ്കാരം. മനോരമ ഓൺലൈൻ സ്പോർട്സ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനീഷ് തോമസ്, മനോരമയുടെ സ്പോർട്സ് എഡിറ്ററാണ്. എനിക്കൊപ്പം പതിവ് പോലെ ഈ പോഡ്കാസ്റ്റിൽ പങ്കുചേരുന്നത് മലയാള മനോരമയുടെ ചീഫ് സബ് എഡിറ്ററും സ്പോർട്സ് എഴുത്തുകാരനുമായ ഷമീർ റഹ്മാനാണ്. ഷമീർ, നമ്മളുടെ നാലാമത്തെ പോഡ്കാസ്റ്റാണ് ഇത്. ഐ പി എല്ലുമായി ബന്ധപ്പെട്ട്, ഐ പി എൽ തുടങ്ങുന്ന സമയത്ത് കേരളത്തിലെ കാലാവസ്ഥ നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ആ ചൂടിൽ നിന്നും പതിയെ പതിയെ ഒരു മഴയിലേക്ക് കാലാവസ്ഥ അന്തരീക്ഷം മാറുന്ന ഒരു സമയമാണിത്. അതോടൊപ്പം തന്നെ ഐ പി എല്ലിലും നമ്മൾ ആദ്യ പോഡ്കാസ്റ്റിൽ പറഞ്ഞതുപോലെ ഒരു റൺമഴയിലേക്ക് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മത്സരങ്ങളിലും, ഒട്ടുമിക്ക മത്സരങ്ങളിലും 200-നടുത്തോ അല്ലെങ്കിൽ 200-ന് മുകളിലോ ആണ് സ്കോർ വരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ബാംഗ്ലൂർ കൊൽക്കത്ത മത്സരത്തിലും സ്കോർ ഏതാണ്ട് ഈ സ്കോർ 200 കടന്നിരുന്നു. അപ്പോൾ ഇതൊരു ഒരു ഇമ്പാക്ട് പ്ലെയറിൻ്റെയും കൂടി സാന്നിധ്യം ഉണ്ടായതോടുകൂടി ടീമിൽ 12 പേരുണ്ടായി എന്ന് നമ്മളിങ്ങനെ ചർച്ചയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു 2020 മത്സരത്തിൽ ഓരോ ഓവറിൽ ശരാശരി 10 റൺസിന് മുകളിൽ ഒരു ടീം എടുക്കുന്നു എന്നുള്ളതും ക്രിക്കറ്റിലെ നവീന കാലത്തെ ഒരു വലിയ മാറ്റമായി, പുരോഗതിയായി നമ്മൾ കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ക്ഷമിറ, ഈ ഒരു നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റിലെ ചർച്ചയുടെ ഒരു ചുവട് പിടിച്ച് പറയുകയാണെങ്കിൽ ഈ റൺമഴ, ഇത് ഒരു ശരിക്കും കാണികൾക്കും കളിക്കും എല്ലാം ഒരുപോലെ ആകർഷകമായ ഒരു സംഗതിയല്ലേ?
നമസ്കാരം. സുനീഷ് പറഞ്ഞ പോലെ ഒരു റൺമഴ തന്നെയാണ് കുറി ഐ പി എല്ലിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ കടുത്ത മത്സരങ്ങളുണ്ടാവുമെന്ന് പ്രവചിച്ചിരുന്നു. ഏതാണ്ട് അത് ശരിവെക്കുന്ന തരത്തിലുള്ള മത്സരഫലങ്ങളാണ് നമ്മളിപ്പോൾ ഐ പി എല്ലിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും കടുത്ത 11 മത്സരങ്ങൾ ഇതിനകം കഴിഞ്ഞു. വൺ സൈഡഡ് എന്ന് പറയാവുന്ന 16 മത്സരങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു ടീമിന് വലിയ മേധാവിത്വമുള്ള, എങ്കിലും 11 മത്സരങ്ങളിൽ കടുത്ത പോരാട്ടമായിരുന്നു. അവസാന പന്തിലോ തൊട്ടുമുമ്പിലത്തെ പന്തിലോ ഒക്കെ വിജയിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പം അത് ശക്തമായ മത്സരം, ശക്തമായ ലീഗിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത്.
ഷമീർ തന്നെ ആദ്യത്തെ ചർച്ച പറഞ്ഞു, നമുക്ക് ഈ ഐ പി എല്ലിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സംഗതി ക്ലോസ് മാച്ചസ് ആണെന്ന്. അത് ഒട്ടേറെ മത്സരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ?
അതെ അതെ അതെ. അത് ടീമുകളുടെ ഒരു എന്താ പറയുക, കോമ്പറ്റീറ്റീവ്നെസ് കൂടി, അവർ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു എന്നുള്ളതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം 200 കടന്ന ടോട്ടലുകൾ 16 ഉണ്ടായിരുന്നു. ഈ പകുതി പിന്നിട്ട ഘട്ടത്തിൽ 16 ഉണ്ട്. 180 കൂടുതൽ സ്കോർ ചെയ്ത് 28 ഉണ്ട്. അപ്പം അതിൽ തന്നെ അറിയാം സിക്സറുകളും ഫോറുകളുടെ ഒരു പ്രവാഹമായിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞ പോലെ റൺമഴയായിരുന്നു. ആ ഒരു കാഴ്ച ആരാധകർക്കും ബ്രോഡ്കാസ്റ്റേഴ്സിനും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഐ പി എൽ ഒരു കാഴ്ച വിരുന്നായി മാറി എന്ന് തന്നെ പറയാം.
ഓക്കെ, ഈ റൺമഴയെക്കുറിച്ച് പറയുമ്പോൾ അതിന് തുടക്കമിട്ട ഒരു മത്സരത്തിൽ നിന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു ട്വിസ്റ്റിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. അന്ന് കൽക്കത്ത ഗുജറാത്ത് മത്സരത്തിൽ അവസാന ഓവറിൽ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 29 റൺസായിരുന്നു. ആ ഓവറിൽ റിങ്കു സിംഗും ഉമേഷ് യാദവുമായിരുന്നു ക്രീസിൽ. ആദ്യ പന്തിൽ ഉമേഷ് യാദവ് ഒരു സിംഗിൾ എടുത്ത് റിങ്കു സിംഗിന് സ്ട്രൈക്ക് കൈമാറി. പിന്നീടുള്ള 5 പന്തുകൾ റിങ്കു സിംഗ് തുടർച്ചയായി സിക്സർ അടിച്ചു. ആ ഓവർ എറിഞ്ഞ യശ് ദയാലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ നടത്തിയ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം യശ് ദയാലിന് ഇതിനകം 7-8 കിലോ വെയിറ്റ് കുറഞ്ഞു. അതുകൂടാതെ യശ് ദയാലിന് ഒരു വൈറൽ പനി ബാധിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില പാടെ തകർന്നു. ഈ ഒരൊറ്റ മത്സരത്തിന്റെ ഓർമ്മയിൽ അദ്ദേഹം ആകെ മാനസികമായും ശാരീരികമായും തകർന്നു എന്നൊരു വെളിപ്പെടുത്തലാണ് ഗുജറാത്ത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ദിവസം നടത്തിയത്. ക്രിക്കറ്റിൽ നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ട്വിസ്റ്റായി ഇതിനെ കാണാൻ പറ്റില്ല. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത്. ക്രിക്കറ്റ് ചിലപ്പോൾ ഒക്കെ വളരെ ക്രൂരമാകും എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. റിങ്കു സിംഗിനെ എല്ലാവരും വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. അതേസമയം ആ ഓവർ എറിഞ്ഞ യശ് ദയാൽ എന്ന യുവാവിനെ കുറിച്ച്, 25 വയസ്സുള്ള യശ് ദയാൽ എന്ന യുവാവിനെ കുറിച്ച് ആരും ഓർത്തില്ല. പക്ഷേ മറ്റൊരു തരത്തിൽ നമുക്കിതിനെ കാണേണ്ടതുണ്ട്. ഇതേ സ്കോറോ ഇതേ റൺസോ ഇതിൽ കൂടുതലോ വഴങ്ങിയ മറ്റ് ബോളർമാരുണ്ട്. മുൻപ് 2020 ലോകകപ്പിന്റെ ഫൈനലിൽ 4 സിക്സർ വഴങ്ങിയ ബെൻ സ്റ്റോക്സ് ഇപ്പോഴും കളിക്കുന്നു. ഇടക്കാലത്ത് അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പ്രൊഫഷണൽ താരങ്ങൾക്ക് ഇന്നത്തെ തോൽവി നാളത്തെ അവരുടെ പ്രകടനത്തെ ബാധിക്കാൻ പാടില്ല എന്നൊരു ചിന്താഗതിയുണ്ട്. അവരുടെ ട്രെയിനിങ് അങ്ങനെയാണ്. യശ് ദയാലിന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം ആഭ്യന്തര താരമാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഈ തന്റെ ടീമിന്റെ പരാജയത്തിന് കാരണം താൻ ആ വരുത്തിയ പിഴവുകളാണ് എന്നുള്ളൊരു മനോവ്യഥയാണ്, സങ്കടമാണ് അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചെന്ന് വേണം കരുതാൻ. വൈകാതെ തന്നെ അദ്ദേഹം തിരിച്ചു വന്നേക്കും. പക്ഷേ ആരോഗ്യത്തിനുണ്ടായ പ്രശ്നം, 7-8 കിലോ കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഈ സീസൺ തന്നെ അദ്ദേഹത്തിന് നഷ്ടമാക്കും എന്നുള്ള സൂചനയാണ് ഹാർദിക് പാണ്ഡ്യ തരുന്നത്. ഇപ്പം സ്പോർട്സ് സൈക്കോളജി കൂടെ വളരെ പ്രാധാന്യം നേടുന്ന ഒരു സംഭവമായി അല്ലെങ്കിൽ വിഷയമായി ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ലൈഫ് സ്കിൽസ് കൂടെ കളിക്കാർക്ക് വളരെയധികം വേണം എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ സംഭവം നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്.
അതെ അതെ. ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോൾ ലീഗിലൊക്കെ ആണെങ്കിൽ ടീമിനൊപ്പം വെൽനസ് കോച്ച് എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. ചെൽസി ഫുട്ബോൾ ടീമിനൊപ്പം ഉണ്ടായിരുന്ന മലയാളി വിനയ് മേനോനെ കുറിച്ച് നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. അത് എല്ലാ ടീമുകൾക്കും ഒപ്പം ഉണ്ട്. കാരണം ഇതിലൊരു സ്ട്രെസ് ഫാക്ടർ വളരെ വലുതാണ്. അപ്പോൾ അത് ആയാസരഹിതമാക്കാനും കളി എന്ന് പറയുന്നൊരു കായിക വിനോദം, ആ വിനോദത്തിൻ്റെതായ അളവിൽ തന്നെ അതിനെ കാണാനും ഒക്കെ കളിക്കാർക്ക് പരിശീലനം ആവശ്യമാണ്. അത് ക്രിക്കറ്റിൻ്റെ ഒരു സ്വാഭാവികമായ വളർച്ചയിൽ സംഭവിക്കുന്ന ഒന്നായി നമുക്ക് ഇതിനെ വിലയിരുത്താം. എന്തായാലും യശ് ദയാൽ വീണ്ടും പന്തെറിയാൻ വരുന്നത് നമുക്ക് കാണാം, കാത്തിരിക്കാം. അതുപോലെ തന്നെ ഷമീർ, മറ്റൊരു കാര്യം, ഷമീർ നമ്മൾ ഈ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ ഒരു സംഗതി അതേപടി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു കുതിപ്പാണ്. ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിപ്പ് ഒട്ടേറെ ആരാധകരുള്ള ടീമിനും അതിന്റെ ആരാധകർക്കും വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാഴ്ച കൂടിയാണ്.
അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ അന്ന് ആ ഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്ന കാര്യം, ഈ ലീഗിന്റെ അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും ചെന്നൈക്ക് ഹോം മത്സരങ്ങളാണ് കൂടുതൽ. ഹോം മത്സരങ്ങളിൽ ചെന്നൈയുടെ റെക്കോർഡ് വളരെ ശക്തമാണ്. അപ്പം ഇപ്പോഴത്തെ നിലവിലെ പോയിന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. അതിനാണ് സാധ്യതയും. അപ്പം ചെന്നൈയുടെ കുതിപ്പിന് ഒരു പ്രധാന കാരണം ഈ ധോണിയുടെ ക്യാപ്റ്റൻസി എന്ന് തന്നെ വേണം പറയാൻ. അവരുടെ ബൗളിംഗ് അത്ര ശക്തമല്ല ഇത്തവണ. വിദേശ താരങ്ങൾ പലർക്കും പരിക്കേറ്റു, സ്വദേശ താരങ്ങളും പലർക്കും പരിക്കേറ്റു. എന്നിട്ട് പോലും വളരെ ലിമിറ്റഡ് ആയ റിസോഴ്സുകൾ ഉപയോഗിച്ച് യുവതാരങ്ങളെ പരമാവധി കളിപ്പിച്ച് ധോണി വിജയങ്ങളിലേക്ക് കുതിക്കുകയാണ്. അപ്പം അത് ചെന്നൈക്ക് എവിടെ ചെന്നു കഴിഞ്ഞാലും, ഏത് ഗ്രൗണ്ടിൽ ചെന്നു കഴിഞ്ഞാലും ഒരു ഹോം അഡ്വാൻറ്റേജ് പോലെയാണ് ധോണി ഉള്ളത് കൊണ്ട്. അപ്പം ചെന്നൈയുടെ ഒരു കുതിപ്പ് ഈ ഐ പി എല്ലിന് ശോഭ കൂട്ടി എന്ന് തന്നെ വേണേ കരുതാൻ.
അതെ അതെ, ഇല്ല കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ചെന്നൈ കളിക്കാൻ പോകുമ്പോൾ അവിടെ കൊൽക്കത്തയുടെ ആരാധകർ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ജേഴ്സി അണിഞ്ഞാണ് കളി കാണാൻ വന്നത്. അതേക്കുറിച്ച് ധോണി തന്നെ പിന്നീട് മത്സരശേഷം പറഞ്ഞു, ഇവരൊക്കെ എനിക്ക് യാത്രയപ്പ് തരാൻ വന്നതാണ്, നാളെ അടുത്ത മത്സരത്തിന് ഇവർ വീണ്ടും നൈറ്റ് റൈഡേഴ്സിന്റെ ജേഴ്സിയിലായിരിക്കും വരിക എന്ന്. അത് ഷമീർ പറഞ്ഞ വളരെ കൃത്യമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ ഐ പി എല്ലിലെ എല്ലാ വേദികളും ഒരു ഹോം ഗ്രൗണ്ട് പോലെയാണ്. അവരിപ്പോൾ തന്നെ നിലവിൽ പോയിന്റ് നിലയിൽ 7 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നാം സ്ഥാനത്താണ്. ഗുജറാത്തും അതേ പോയിന്റോടുകൂടി തന്നെ ഒന്നാം സ്ഥാനത്തുണ്ട്. ശരിക്കും ഈ ഐ പി എല്ലിൽ കുതിക്കുന്ന രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ചെന്നൈയും ഗുജറാത്തും തന്നെയാണ് അല്ലേ?
അതെ അതെ അതെ, ഈ അവർ കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകൾ അടുത്ത രണ്ട് സ്ഥാനങ്ങൾക്കായി കടുത്ത പോരാട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ജയിക്കുകയും കൂടെ ചെയ്തതോടെ ഈ പോരാട്ടം കടുത്തു എന്ന് തന്നെ പറയാം.
ഇത്തരത്തിലുള്ള ഈ പോരാട്ടങ്ങൾക്കിടയിലും അട്ടിമറിക്ക് സാധ്യതയുള്ള ഒരു ടീമായി നമ്മൾ വിലയിരുത്തിയിരുന്നു ഡൽഹിയെ. അത് ഏറെക്കുറെ ശരിയാവുകയും ചെയ്തു. ഒരു മത്സരം പോലും ജയിക്കാതിരുന്ന ഡൽഹി കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ ജയിക്കുകയും അത് ഇനിയും ഭാവിയിൽ ഇങ്ങനെ അവർ ഈ പ്രകടനം തുടരുകയാണെങ്കിൽ പല വമ്പന്മാർക്കും അത് ഭീഷണിയാകുകയും ചെയ്യും.
അതെ, ഈ പട്ടിക വീണ്ടും ക്ലോസ് ആവും. ആരാണ് അവസാനത്തെ 4 ടീമുകൾ എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും. ഒരു പക്ഷേ ലീഗിലെ അവസാനത്തെ മത്സരം വരെ ഈ പ്ലേ ഓഫ് ടീംസിന്റെ ഫൈനൽ ലൈനപ്പിന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ലൈനപ്പ് ഏതാണെന്ന് അറിയാൻ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാനും സാധ്യതയുണ്ട്.
ഇതിനിടയിൽ സുനിൽ ഗാവസ്കർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് രോഹിത് ശർമ്മയെ കുറിച്ചാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ തൊട്ടു പിന്നാലെ വരാൻ പോവുകയാണ്, അതുകൊണ്ട് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ ഏതാനും മത്സരങ്ങളിൽ നിന്നും മാറി നിൽക്കണം, വിശ്രമം എടുക്കണം എന്നായിരുന്നു ഗാവസ്കറിന്റെ പ്രതികരണം. അതിനെ ഏതൊക്കെ രണ്ട് തരത്തിലാണ് ആരാധകർ അതിനെ സമീപിച്ചത്. കാരണം ഒന്ന്, ഗാവസ്കർ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ശരിയായോ തെറ്റായോ എന്നുള്ള ചർച്ചകളൊക്കെ പിന്നണിയിൽ നടക്കുന്നുണ്ട്. നമ്മൾക്ക് എന്താണ് അതിനെക്കുറിച്ചൊരു വിശകലനം നടത്താനുള്ളത്?
ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു പക്ഷേ രോഹിത് ഇപ്പോൾ തന്നെ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഈ ഓസ്ട്രേലിയയുടെ ഒക്കെ ടീം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇന്ത്യയുടെ ടീമും ആയിട്ടുണ്ട്. അത് ഇന്ത്യക്ക് നേരിയ സാധ്യത നൽകുന്ന ഓവൽ മൈതാനത്താണ്. അവിടെ സ്പിന്നിന് രണ്ടാം ഇന്നിങ്സിൽ സ്പിന്നിനെ തുണയ്ക്കും എന്നുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഐ പി എല്ലിനിടയ്ക്ക് ഒരുപക്ഷെ രോഹിത്തിന്റെ ചിന്തകൾ മാറി മറിഞ്ഞു പോകുന്നുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ബാറ്റിങ്ങിൽ പഴയ ഏകാഗ്രത കാണാനില്ല, ചിന്ത വേറെ എവിടെയൊക്കെയോ ആണ് ആകാൻ സാധ്യതയുണ്ട്. രണ്ട് ടീമിന്റെയും ക്യാപ്റ്റനാകുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ടീമിന്റെയും ഫ്രാഞ്ചൈസ് ടീമിന്റെയും ക്യാപ്റ്റനാകുക, രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു മത്സരം തൊട്ടടുത്ത് തന്നെ വരിക എന്നൊക്കെ പറയുന്നത് സമ്മർദ്ദം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതേസമയം അതുകൊണ്ട് ഈ ഐ പി എല്ലിൽ നിന്ന് വിട്ടു നിൽക്കണോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ അനുകൂലിക്കാൻ കഴിയില്ല. പരിക്കിന് സാധ്യതയുണ്ടെങ്കിൽ വിട്ടു നിൽക്കാം, ആരോഗ്യത്തിന് വേണ്ടി വിട്ടു നിൽക്കാം, ഒന്ന് ഫ്രഷ് ആവാൻ വിട്ടു നിൽക്കാം. ഇത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ക്യാപ്റ്റൻ മാത്രം വിട്ടുനിട്ട് കാര്യമില്ലല്ലോ. മറ്റു താരങ്ങൾ ഐ പി എല്ലിൽ തുടരുമ്പോൾ ക്യാപ്റ്റൻ വിട്ടുനിട്ട് എന്ത് കാര്യം?
അതെ അതെ, ആ ഒരു വിഷയം തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഐ പി എല്ലിൽ പക്ഷേ മുംബൈയുടെ പ്രകടനം അത്ര മികച്ചതല്ല. കാരണം 7 മത്സരങ്ങൾ കഴിയുമ്പോൾ ആകെ 6 പോയിന്റ് മാത്രമേ മുംബൈക്കുള്ളൂ. ഐ പി എൽ അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശക്തമായ ഒരു ബോളിംഗ് നിര മുംബൈക്ക് ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ്. ഇപ്പം ജസ്പ്രീത് ബുംറയ്ക്ക് പിന്നാലെ ജോഫ്ര ആർച്ചർക്ക് ടീമിൽ എത്താൻ സാധിച്ചെങ്കിലും അദ്ദേഹത്തിന് നേരായ വിധത്തിൽ കളിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ബെൽജിയത്തിൽ ഒരു ശസ്ത്രക്രിയ ഈ ഐ പി എല്ലിനിടെ നടത്തിയിരുന്നു എന്ന വാർത്തയും ഈയിടെയാണ് പുറത്തു വന്നത്. അർജുൻ തെണ്ടുൽക്കർ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ ഡെത്ത് ഓവർ ബോൾ ചെയ്യുകയും ചെയ്യുന്നത് കണ്ടു. പക്ഷേ അർജുനും ഒരു നേരായ വിധത്തിൽ ഒരു പേസ് ബോളർ എന്ന് വിളിക്കാൻ അർജുൻ തെണ്ടുൽക്കറിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ഷെയ്ൻ അവരുടെ ടീമിന്റെ ബോളിംഗ് കോച്ച് ഷെയ്ൻ ബോണ്ട് തന്നെ പറയുണ്ടായി, അർജുന്റെ പേസ് കൂട്ടാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല പന്തുകളും ഒരു 120, 110, 130 കിലോമീറ്ററുകളിലൊക്കെയാണ്. 130 ഇതുവരെ അർജുന എത്താൻ സാധിച്ചിട്ടില്ല തോന്നുന്നു അല്ലേ?
130 കയറിയാൻ പലപ്പോഴും അദ്ദേഹത്തിന് പറ്റും, പക്ഷെ അദ്ദേഹത്തിന്റെ സ്പീഡ് ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ കുറയുന്ന പോലെ നമുക്ക് തോന്നും.
അതെ, ഒരു 110 പല പന്തുകളും അർജുന എറിഞ്ഞിരിക്കുന്നത്. അത് മുംബൈയുടെ തന്നെ ഒരു പോരായ്മയായി തോന്നുന്നു. മുംബൈക്ക് ഒരു മികച്ച പേസ് ബോളർ ഇല്ലാതെ വരുന്നു, അത്യാവശ്യം നിർണായക ഓവറുകൾ എറിയാൻ ബോളർമാരില്ലാതെ വരുന്നു. ഇതൊക്കെ രോഹിതിന് അലട്ടുന്ന പ്രശ്നങ്ങളാവും.
ഒരുപക്ഷെ ശരിയാണ്, പക്ഷെ ഈ മുംബൈ ഇങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ ടീമിനെ ഉപേക്ഷിച്ച് ക്യാപ്റ്റൻ പോവുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന ചിന്തയും രോഹിതിനെ അലട്ടുന്നുണ്ടാവണം.
അതെ അതെ അതെ. ഷമർ, ആദ്യം ഈ പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ IPL പാതിക്കാലം പിന്നിടുകയാണ്. മറ്റ് എന്തൊക്കെയാണ് ഷമർ ഈ ഇതുവരെയുള്ള കളികൾ നമ്മൾ വിലയിരുത്തുമ്പോൾ മറ്റെന്തൊക്കെയാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്?
ഈ IPL പല കാരണങ്ങൾ കൊണ്ടും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞു. IPL വേഗം കൂടി, കളികളുടെ ഈ പോരാട്ട വീര്യം കൂടി, മത്സരഫലങ്ങൾ ആവേശകരമായി, ഇതൊക്കെ സൂചിപ്പിക്കുന്ന IPL ഒരു യഥാർത്ഥ ലീഗായിട്ട് മെച്ചൂരിറ്റിയിലേക്ക് കടന്നു തുടങ്ങി എന്ന് തന്നെയാണ്. അപ്പം നമ്മൾ യൂറോപ്യൻ ഫുട്ബോൾ ലീഗൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഒരു തലത്തിലേക്ക് IPL ഉയരുകയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതിന് സഹായകമാവുന്ന ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം വരികയും ചെയ്തു. ലണ്ടനിലെ ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലെ IPL ഉടമസ്ഥരായിട്ടുള്ള ക്ലബ്ബുകൾ അല്ലെങ്കിൽ ടീമുകൾ, ഫ്രാഞ്ചൈസികൾ, അവർക്ക് ലോകത്ത് പല 2020 ലീഗുകളിലും ടീമുകളുണ്ട്. അങ്ങനെ അവരുടെ ടീമുകൾക്ക് വേണ്ടി വർഷം മുഴുവൻ കളിക്കാൻ വിദേശ താരങ്ങൾ തയ്യാറാണോ എന്നാണ് അവരുടെ അന്വേഷണം. ഇതിനുവേണ്ടി അവർ ഇംഗ്ലണ്ടിൻ്റെയും ഓസ്ട്രേലിയയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും ഒക്കെ താരങ്ങളെ സമീപിച്ച് കഴിഞ്ഞു എന്നാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. അതായത് 12 ഇപ്പം ഉദാഹരണത്തിന് മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായി ബെൻ സ്റ്റോക്സ് കളിക്കുക, ഇപ്പോൾ ഫുട്ബോളിലൊക്കെ സംഭവിക്കുന്ന പോലെ PSG താരമായി മെസ്സി കളിക്കുന്ന പോലെ ബെൻ സ്റ്റോക്സ് രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിട്ട് കളിക്കുക, അല്ലെങ്കിൽ ചെന്നൈയുടെ താരമായിട്ട് കളിക്കുക, അവർ റിലീസ് ചെയ്യുമ്പോൾ മാത്രം ഇംഗ്ലണ്ടിന് പോയി കളിക്കുക എന്നൊരവസ്ഥയിലേക്കാണ്. ഇതിന് ഏറ്റവും ആകർഷകമായ ഘടകം 5 million pounds വരെയാണ് വാർഷിക ശമ്പളം. ഇപ്പോൾ നിലവിൽ ഇംഗ്ലണ്ടിൻ്റെ വാർഷിക ശമ്പള കരാർ പ്രകാരം കിട്ടുന്ന തുക ഇതിൻ്റെ അടുത്തെങ്ങും എത്തില്ല. അപ്പോൾ താരങ്ങൾ ഈ ഒരു ഹണി ട്രാപ്പിലേക്ക് വീഴുമോ എന്നുള്ളതാണ് കണ്ടറിയാനുള്ളത്.
അതിനെ നമ്മൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ഒരു സ്വഭാവമാണല്ലോ അത്. കളിക്കാർ ക്ലബ്ബുകൾക്ക് വേണ്ടി, പ്രൊഫഷണൽ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്നു, നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അവരെ ആ ക്ലബ്ബുകൾ റിലീസ് ചെയ്യണമെന്നുള്ള വ്യവസ്ഥ. അപ്പോൾ ക്രിക്കറ്റും പ്രൊഫഷണൽ ക്രിക്കറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് വളരുന്നു എന്നാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്.
അതെ, ഒരർത്ഥത്തിൽ അങ്ങനെ പറയാം. പക്ഷെ ഫുട്ബോളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിക്കറ്റിന് 3 ഉള്ളതുകൊണ്ട് ഈ മറ്റ് 2 കളിക്കാർ വേണ്ടതുകൊണ്ടും അവരിൽ പലരും 2020 കളിക്കുന്നവരാകുന്നതുകൊണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറെയാണ്. പിന്നെ ഈ ഓരോ രാജ്യത്തെയും ക്രിക്കറ്റ് ബോർഡുകളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് കൂടി ഈ വിഷയത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്.
നമ്മൾ ആദ്യമൊന്നും പെട്ടെന്ന് ആലോചിക്കാത്തൊരു കാര്യമാണ് ഷമീർ ഇപ്പോൾ പറഞ്ഞത്. കാരണം ക്രിക്കറ്റിന് 3 നമ്മളിപ്പോഴും ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയും താരതമ്യം ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. ക്രിക്കറ്റിന് 3 ഉണ്ടെന്നുള്ളത് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നു. അതിൽ തന്നെ ടെസ്റ്റിന്റെയും വൺഡേയുടെയും ഭാവി 2020 ഇത്തരത്തിൽ വളർന്ന് വലുതാവുകയാണെങ്കിൽ എന്താകും എന്നുള്ള ഒരു ആശങ്കയും നമുക്ക് മുമ്പിലുണ്ട്. എന്തായാലും നമുക്ക് IPL തുടർന്നുള്ള മത്സരങ്ങളിലേക്കും ഇത്തരത്തിലുള്ള സ്ഥിതി വിശേഷങ്ങളിലേക്കും സംഭവങ്ങളിലേക്കും കണ്ണുവായിച്ച് കാത്തിരിക്കാം. താങ്ക് യു.